السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. ഏറ്റവും സ്നേഹാദരനീയരായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 34-ാമത്തെ സൂക്തമാണ് നാം കേട്ടത്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്, മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിക്കുകയും അങ്ങനെ മലക്കുകൾ ആദൻ നബി അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യുകയും, എന്നാൽ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ വിസമ്മതിക്കുകയും അഹങ്കാരം കാണിക്കുകയും അങ്ങനെ സത്യനിഷേധികളിൽ, അവിശ്വാസികളിൽ ആയിപ്പെടുകയും ചെയ്ത സംഭവമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. വഇദ് എന്ന് പറയുന്ന ആയത്ത്, അതായത് സന്ദർഭം, പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, അതും ഇവിടെ പറഞ്ഞു. അപ്പോൾ സുപ്രധാനമായൊരു വിഷയമാണ് വൈദു കുല്ലാ, നാം പറഞ്ഞ സന്ദർഭം. അള്ളാഹു പറയുകയാണ്, ലിൽ മലായിക്കത്തി, മലക്കുകളോട്, മലക്ക് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മലായിക്കത്ത്. സ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ. സജദ, സ്ജുദു എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്, അവരോടുള്ള കൽപ്പനയാണ്. നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ. ലെ ആദമ, ആദമിന്. ഫസജദു, അങ്ങനെ. എന്നിട്ടവർ സുജൂദ് ചെയ്തു. ഇല്ല ഇബിലീസ്, ഇബിലീസ് ഒഴികെ. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അഹങ്കരിക്കുകയും ചെയ്തു. വക്കാന മിനൽ കാഫിരീൻ, സത്യ നിഷേധികളിൽ അങ്ങനെ ആയിത്തീരുകയും ചെയ്തു. അപ്പോൾ വളരെ വ്യക്തമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ആദൻ നബി അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു. അവർ ആ കൽപ്പന കേട്ട് സുജൂദ് ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ഇബിലീസ് അഹങ്കരിച്ച് അത് വിസമ്മതിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ സത്യനിഷേധയിൽപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ സുജൂദ് എന്നത് ഈ ആയത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അതോടൊപ്പം തന്നെ സുജൂദ് എന്താണ് സുജൂദ് നമുക്കറിയാം. അതിന് ഭാഷാപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, മതപരമായും അതിനെ കണക്കാക്കുന്ന അർത്ഥവുമുണ്ട്. നമുക്കറിയാം, ഭാഷാപരമായി അത് താഴ്മ കാണിക്കുക, അതേപോലെ തന്നെ കീഴൊതുക്കം പ്രകടിപ്പിക്കുക, ബഹുമാനം. അപ്പോൾ ബഹുമാനവും താഴ്മയും കാണിക്കുക, കീഴൊതുക്കം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ തലകുനിക്കുക, കുനിയുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഭാഷയിൽ സുജൂദ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സുജൂദ് എന്താണ് എന്ന് ഭാഷാപരമായിട്ടുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞത്. എന്നാൽ അതിനെ മതപരമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ അർത്ഥത്തിലും അതൊരു ആരാധന ഭാവത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ എല്ലാ ഈ സാരങ്ങളോടും കൂടെ അത് ആരാധന ഭാവത്തോടുകൂടെ നിലത്ത് മുഖം വെച്ച് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരം എന്ന അർത്ഥത്തിലാണ് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഇസ്തലാഹിയായി നടക്കുന്നത്, സാങ്കേതിക ഭാഷയിൽ പിന്നെ സുജൂദ് എന്ന് പറയുക. അപ്പോൾ എന്താണ് നമ്മളോ മതപരമായിട്ടുള്ള സുജൂദ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ബഹുമാന, ആദരവ്, താഴ്മ എല്ലാം ഉൾക്കൊണ്ട് മുഖം നിരത്തി വെച്ച് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് ആ സുജൂദ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സുജൂദ്, അതായത് ആരാധനാഭാവത്തോടെയുള്ള സുജൂദ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പരക്കെ അറിയപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. അപ്പം അത് വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ, ആ സുജൂദ് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സുജൂദ്, അത് നമുക്കറിയാം, പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുജൂദ് നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ 100-ാമത്തെ ആയത്തിൽ വറഫഅ ബവൈഹി അലൽ അർശി വഹറൂ ലഹു സുജ്ജദ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുജൂദ് കുറിച്ച് പറയുന്നുണ്ട്. ആ സുജൂദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പം ആ നാട്ടിലെ ഒരു ഉപചാര രീതിയായിരുന്നു. പിന്നെ തലകുനിച്ചുകൊണ്ടോ ദേഹം കൊണ്ടോ കുനിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി അക്കാലത്തുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് ഈ യൂസുഫ് അലൈഹി ഇസ്സലാമിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും അവർ ഈജിപ്തിൽ വന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു സുജൂദ് ചെയ്തതായി അറിയിക്കുകയാണ്. ഈ രീതി, അതായത് തലകുനിച്ചും ദേഹം പിന്നെ കുനിഞ്ഞു കൊണ്ടും ഉപചാരം ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ആ അഥവാ അതൊരു ആരാധനയുടെ സുജൂതായിരുന്നില്ല, കേവലം ഭാഷാ രീതിയിലുള്ള സുജൂതായിരുന്നു. അപ്പോൾ ഇവിടെ ചർച്ച ആദൻ നബി അലൈഹി സ്വലാമിക്ക് മലക്കുകൾ സുജൂത് ചെയ്താണ്. അപ്പോൾ ഈ സുജൂത് എന്ന് പറഞ്ഞാൽ കേവലം ഭാഷാർത്ഥത്തിലുള്ള ഒരുതരം സുജൂതായിരുന്നു മലക്കുകൾ ആദൻ നബി അലൈഹി സ്വലാമിക്ക് ചെയ്തതും എന്നത്രേ ഇവിടെ പറയുന്നതിൻ്റെ ചുരുക്കം എന്നർത്ഥം. ഒരു കാര്യം വ്യക്തമാണ്, സുജൂദിന് ഇവിടെ നൽകപ്പെട്ട ഏത് വിശദീകരണം നോക്കിയാലും ഈ സുജൂദ് ആദൻ നബി അലൈഹി സ്വലാമിക്ക് ആരാധനയായിരുന്നില്ലെന്ന് തീർച്ചയാണ് എന്ന് വളരെ വ്യക്തമാണ്. ഏതായാലും ഇനി അങ്ങനെ ആരെങ്കിലും അവിടെ തന്നെ അമാന മൗലവി കുറെ കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഇനി ഇതല്ലാതെ മുസ്ലിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ അതവരുടെ അജ്ഞത, അല്ലാത്ത പക്ഷം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം പിന്നെ ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നേ പറയാനുള്ളൂ എന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച ആ വ്യാഖ്യാനങ്ങൾക്ക് കൂടെ ഒരു മറുപടി അദ്ദേഹം അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. എന്താച്ചാൽ ആദമിനിപ്പോൾ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, അത് എന്താണോ പിന്നെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ വിവക്ഷ മനുഷ്യൻ്റെ ഹിതത്തിന് വഴങ്ങുവാൻ ആജ്ഞാപിച്ചുവെന്നാണ് എന്ന ഒരു വ്യാഖ്യാനം. നേർക്കു നേരെയുള്ള സുജൂ ഈ പറയുന്ന രീതിയിലല്ല, മറിച്ചൊരു ഹിതം അംഗീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഒരു പുത്തൻ വ്യാഖ്യാനം എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് പിന്നെ ഈ കൽപ്പന ആരോടാണ്? സുജൂദ് ചെയ്യാനുള്ള കൽപ്പന മലക്കുകളോടാണ്. അപ്പം മലക്കുകളുടെ പ്രകൃതിയും ആകൃതിയും അതിൻ്റെ സ്വഭാവവും ഒക്കെ മനുഷ്യരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. അപ്പം ആ നിലക്കുള്ള സുജൂദ്, ആ സുജൂദിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ടായിരിക്കുക സ്വാഭാവികമാണ്. മനുഷ്യരിൽ നിന്ന് ഭിന്നമാണ് മലക്കുകൾ, അവരുടെ പ്രകൃതി ആകൃതി എല്ലാം വ്യത്യസ്തമാണ്. അപ്പം അവരോടുള്ള കൽപ്പനയാണ്, ആ സുജൂദും വ്യത്യസ്തമായിരിക്കും, എല്ലാം വ്യത്യസ്തമായിരിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് അവരുടെ സുജൂദിൻ്റെ രൂപത്തെപ്പറ്റി അവരോട് യോജിച്ച ഒരു രൂപത്തിലായിരിക്കും അത് എന്നേ നമുക്ക് കരുതാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച അവിടെ എന്ത് ചെയ്യുന്നു അവസാനിപ്പിക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണോ പറഞ്ഞത് പിന്നെ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ചുരുക്കം. ഇനിയിപ്പോൾ അവിടെ പറഞ്ഞെന്താണ്, മലക്കുകളോട് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. എന്നാൽ ഇബിലീസ് ഒഴികെ അബാ വസ്തക്ബറ വക്കാന മിനൽ കാഫിരീൻ നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, ഇബിലീസ് വക്കാന മിനൽ ജിന്നി വർഗത്തിൽ. അപ്പോൾ നമ്മൾ മലക്കുകളോടാണ് പറയുന്നത്, പിന്നെ ഇബിലീസിനത് ബാധകമാണോ എന്നുള്ള ഒരു ചർച്ച. നമുക്കറിയാം ഇബിലീസ് വക്കാന മിനൽ ജിന്നി സൂറത്തുൽ കഹ്ഫിൽ 50-ാമത്തെ ആയത്തിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്, അതിൽ ചർച്ചകളും പോകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ കൂടുതലായി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഇബിലീസ് മലക്കുകളോടൊപ്പം കഴിയുകയായിരുന്നു, അപ്പം അതുകൊണ്ട് തന്നെ ആ കൽപ്പന അവനും ബാധകമായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവനോടുള്ള പ്രത്യേക കൽപ്പന ഉണ്ടായതുകൊണ്ടും ആയിരിക്കാം എന്നുകൂടെ പിന്നെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മലക്കുകളോട് കൂടെ കഴിഞ്ഞത് കൊണ്ട് ഇബിലീസിനും അത് ബാധകമായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേക കൽപ്പനയും ഉണ്ടായിരിക്കാം എന്നുകൂടെ ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഈ കൽപ്പന ലംഘിച്ചു, ഈ കൽപ്പന അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിന് കാരണമായി പറഞ്ഞെന്താണ്, അന ഹലക്ക് തുകഞ്ഞ അവിടെ പറഞ്ഞു ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ കേവലം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിനെ ഞാൻ സുജൂദ് ചെയ്യുകയോ, ഈ ഒരു ഭാവമായിരുന്നു, ഈ ഒരു ചിന്തയായിരുന്നു. അന ഖൈറും മിൻ ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, അതാണ് ഖൈറുമിനി, ഞാനാണ് അവനേക്കാളും ഉന്നതൻ. ഖലക്ത നീ എന്നെ സൃഷ്ടിച്ചത് എന്താണ്? തീ കൊണ്ടാണ്. ഖലക്തുമിനൻ തീനി, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അപ്പോൾ മണ്ണിനേക്കാളും അതേപോലെ തന്നെ പ്രാധാന്യം തീ കൊണ്ട് സൃഷ്ടിച്ച ഞാനാണ്. അപ്പം ആ അഹംഭാവമാണ്, ആ വംശീയമായിട്ടുള്ള ആ ഒരു ചിന്തയാണ്. അതുകൊണ്ട് നിസാരനായ, എന്നെക്കാളും നിസാരനായിട്ടുള്ള ഈ ആദമിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ പിന്നെ സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ ആ കൽപ്പന അനുസരിക്കാൻ, അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തന്നിമിത്തം സത്യനിഷേധികൾപ്പെട്ടവനായിപ്പോയി, വക്കാന മിനൽ കാഫിരീൻ എന്ന് വളരെ വ്യക്തമാക്കി തരികയാണ്. രണ്ട് രീതിയിൽ അവിടെ വക്കാന മിനൽ കാഫിരീൻ എന്നുള്ളതിന് വിശദീകരണം. ഒന്നെന്ന് വെച്ചാൽ, ഈ കൽപ്പന അംഗീകരിക്കാതെ അഹങ്കരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? നിഷേധിയായി മാറിയെന്നും, അതല്ല പ്രത്യക്ഷത്തിൽ നല്ലവനായി ഇരിക്കുകയാണ് എങ്കിലും ഭാവിയിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ്റെ പര്യവസാനം അവിശ്വാസിയായി ഇരിക്കും എന്ന് അള്ളാഹുവിന് അറിയാമായിരുന്നു എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. അതായത് ഇത് അംഗീകരിക്കാത്ത നിമിത്തം നിഷേധിയായി എന്നും, അതല്ല യഥാർത്ഥത്തിൽ അവൻ്റെ പര്യവസാനം അവിശ്വാസിയായിരിക്കും എന്ന് അള്ളാഹുവിന് അറിയാമായിരുന്നു എന്നും, രണ്ട് രീതിയിൽ അതിനെ ഏതായാലും സത്യനിഷേധിയായി മാറി വെക്കാന മിനൽ കാഫിരിൻ എന്ന് വ്യക്തമാകുകയാണ്. അപ്പം ഇതിന് കാരണം എന്താണ്? അഹങ്കാരമാണ്. അഹങ്കാരം ഒരു മനുഷ്യൻ്റെ എത്ര ഉന്നതനായാലും അവൻ്റെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ അത് നാശത്തിലേക്കായിരിക്കാം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലാ യദ്ഖുലുൽ ജന്ന, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫി ഖൽബിഹി മിസ്ഖാലു ദറത്തി മിൻ കിബിർ. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം, ഈ അഹങ്കാരത്തിൻ്റെ ആ ഒരു ലാഞ്ചന, ആ ഒരു സ്വഭാവം അണുമണി ഉണ്ടെങ്കിൽ അത് അവൻ്റെ സ്വർഗപ്രവേശം നിഷിദ്ധമാവും. ലാ യദ്ഖുലുൽ ജന്ന, യദ്ഖുലുൽ ജന്ന അവൻ സ്വർഗപ്രവേശനത്തിന് അർഹനല്ല എന്നുകൂടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ സഹോദരന്മാർ, നമ്മൾ അത്ര ആലോചിച്ച് നോക്കി, എത്ര ഉന്നതനായാലും എത്ര ഔന്നിത്യത്തിലുണ്ടായാലും ഈ ഒരു സ്വഭാവം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടിയാൽ അവൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ് അഹങ്കാരം എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി, ബത്തറുൽ ഹഖ് വഅംതുൻ നാസ്, ജനങ്ങൾ എന്ത് ചെയ്യുക? നിസ്സാരമാകുക, സത്യത്തെ നിഷേധിക്കുക, ജനങ്ങളെ നിസ്സാരമായി കാണുക. അപ്പോൾ അയാളുടെ ഭാഗത്ത് എത്ര തെറ്റ് എത്ര തെറ്റായാലും മറ്റൊരാളുടെ ഭാഗത്താണ് ശരിയാണെങ്കിലും ആ ശരി അംഗീകരിക്കാൻ ഈ മനുഷ്യൻ തയ്യാറില്ല. എന്തേ കാരണം? അഹങ്കാരം. ഞാൻ അവനേക്കാളും ഉന്നതനാണ്, ഇബ്ലീസ് ചിന്തിച്ചതുപോലെ ഞാൻ അവനേക്കാളും ഔന്നിത്യമുള്ളവനാണ്, അവൻ നിസാരനാണ്, അതുകൊണ്ട് അവൻ പറയുന്ന സത്യം ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യില്ല, അംഗീകരിക്കാൻ തയ്യാറില്ല. ഈ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ജനങ്ങളെ പുച്ഛത്തോടെ കാണുകയും ചെയ്യുക, ഈ ഒരു മനോഭാവം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അത് അഹങ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എത്രമാത്രം ഉന്നതമായ പദവിയിലെത്തിയാലും അഹങ്കാരം ആ മനുഷ്യനെ നശിപ്പിക്കും എന്നുള്ള പാഠം. മാത്രവുമല്ല, ഒരു മനുഷ്യൻ്റെ തുടക്കം എത്ര നന്നായാലും അതിൻ്റെ അവസാനം എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ആഖിബത്ത് പര്യവസാനം നന്നാക്കണം. തുടക്കത്തിൽ എത്ര നല്ലവനായാലും അവസാന ഘട്ടം, മരണത്തിൻ്റെ ഘട്ടം, അതൊരു നിഷേധിയായി പോകുന്ന ഒരവസ്ഥയില്ലാതിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടെ വളരെ പ്രത്യേകം നമുക്ക് വ്യക്തമാക്കി തരുന്ന എങ്ങനെയാണ്? ലൈസ് റഹ്മത്തുല്ലാഹി അലൈഹി ഇപ്രകാരം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം വ്യക്തമാക്കുന്നു. അതായത്, ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ വെള്ളത്തിന് മീതെ നടക്കുകയും വായുവിലൂടെ പറക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലും അയാളുടെ കാര്യം കിതാബിനോടും സുന്നത്തിനോടും ഒത്തുനോക്കാതെ അയാളെ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നുള്ള ഒരു വാക്ക്. അതായത് നമ്മളൊരു കാര്യം, ഒരു മനുഷ്യൻ പല ആളുകളും പല അത്ഭുത കൃത്യങ്ങളും കാണിച്ചേക്കാം, പക്ഷേ അതിന് പുറകെ നിങ്ങൾ പോയി വഞ്ചിതരാകരുന്നുണ്ട്. അയാൾ ഖുർആൻ എങ്ങനെ, ഖുർആനോടും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടും, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണവ, ഇതിനോടുള്ള മനുഷ്യൻ്റെ നിലപാട് എന്താണ്? അങ്ങനെ നോക്കിയാണ് ആളുകൾ പല രീതിയിലുള്ള കാര്യങ്ങളും കാണിച്ചുകൊണ്ട് പല അത്ഭുത വിദ്യകളും ഒക്കെ കണ്ട് നിങ്ങൾ അതിൻ്റെ പുറകിൽ പോകരുത്. അതിനെ പല രീതിയിൽ കറാമത്തും അതേപോലെ തന്നെ പല രീതിയിലൊക്കെ പ്രകടിപ്പിച്ച് പല അന്ധവിശ്വാസങ്ങളിലേക്കും ആളുകൾ പോയി, അയാളുടെ കൂടെ നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന അയാളുടെ തൗഹീദും അതേപോലെ തന്നെ ദീനിനോടുള്ള പ്രമാണങ്ങളോടുള്ള അയാളുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളും നിലപാടുകളും എന്താണ് എന്ന് നോക്കിയാണ് കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നുകൂടെ ഈ വിഷയമായി നമുക്ക് അറിയിച്ചു തരികയാണ്. ഏതായാലും കാര്യങ്ങളെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളും മറ്റൊക്കെ കൂടുതലായി ഉണ്ട്. സമയത്തിൻ്റെ പരിമിതി നമ്മൾക്കറിയാമല്ലോ. അതുകൊണ്ട് കൂടുതലായി ആ ഭാഗം വായിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.